പ്രകൃതി തന്നെ ആമീൻ. തന്റെ ആകാശവും ഭൂമിയും പറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 ഒരു സ്തുതി. ദൈവമായ അർത്ഥാവിന്റെ തൃനാമത്തിലുള്ളവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നവരും സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ചില നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാവിലാലിന്റെ എട്ടാരോട് കരുണയിൽ വെച്ച് രാജാവേ നിനക്ക് സ്തുതി. ബാർക്കോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അർത്ഥം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷരിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് ആരാജ്യവും ശക്തിയും ഓർത്തുന്നേകുന്നുവാമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവർക്കുന്നു. പാവികളാടിയങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സ്നേഹം ദൈവം തമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ. ദൈവമായ കർത്താവേ കൃപയിൽ നിങ്ങളെ തന്നെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ തിരുസന്ന ജീവിതത്തിൽ വരുവാൻ ഞങ്ങളുടെ അത്ഭുത രഹസ്യങ്ങളെ കാണുവാൻ തക്കുന്ന ഞങ്ങളുടെ മനോനയങ്ങളെ വചനങ്ങൾ ഞങ്ങളുടെ ചിന്തത്തിൽ അനുഗ്രഹത്തോടെ നിലനിൽക്കുവാൻ നല്ല വിധത്തിൽ നിലനിൽക്കുമ്പോൾ 30-60-100 മിനിറ്റ് ഫലം കായ്പാൻ പ്രാർത്ഥനയോടെ സംബന്ധിക്കുവാൻ കേൾക്കുന്ന വചനങ്ങൾ മാനുഷിക ബന്ധാന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൊള്ളുവാൻ ഇതിനെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മോശപ്പെടുക. സമയത്താണ് യഹൂദ മാറിയില്ലെങ്കിലും റിസെപ്ഷന്റെ ഇടയിലും ബോത്ത് ക്യൂസ് ആൻഡ് റിസെപ്ഷന്റെ ഇടയിലും ഈ അപ്പോക്കാലിപ്റ്റിക്കൽ അല്ലെങ്കിൽ ചരിത്ര ഉണ്ടായി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പൊതുവായുള്ള കാര്യങ്ങൾ these books are published under false name. മുഖ്യമായി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അത് കോഡ് ലാംഗ്വേജ് ആണ്. മീഡിയം ഓഫ് റിട്ടൻ ആൻഡ് സ്ക്രീൻ എന്നുള്ളത് പറഞ്ഞ് ഇതിന് മുഖ്യമായൊരു സന്ദേശം നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം രാഷ്ട്രീയമായി നന്മ വിജയിക്കും എന്നുള്ളത് ഓർപ്പിച്ചു. ഒരുപാട് സാഹിത്യ സ്വാധ്യാക്കളുടെ വിശ്വാസം അത് രൂപം കൊണ്ടത് ഏതെങ്കിലും യുക്തിയുടെയോ ബുദ്ധിയുടെയോ ദാർശനിക ചിന്തയുടെയോ അനുഗ്രഹമായിട്ടല്ല, അത് അനുഭവത്തിന്റെ മൂർത്തിയിൽ കൊണ്ടെടുത്തു. അദൃശ്യ ലോകം വെറും സാങ്കല്പികമായ ദൃഷ്ടിയല്ല, ദൈവം ആധിപത്യം ചെയ്യുന്ന യുഗമാണ്. നീതിക്ക് വേണ്ടിയുള്ള സകല സമരത്തിൽ ലോകത്തിൽ നേരിടുന്ന കഷ്ടതകൾ യാഥാർത്ഥ്യമാണ്. വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു ലോക ജീവിതത്തിൽ മനുഷ്യർക്ക് കഷ്ടത, ആ കഷ്ടത യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ വരുവാനുള്ള ലോകത്തിലെ മഹത്വം യാഥാർത്ഥ്യമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൊള്ളുന്ന തേച്ചൂടയിൽ സഹായത്തിന് ചന്ദ്രക്ക് മേശക്ക് വേദനവോ എന്നതിനോടൊപ്പം നാലാമതായി ഒരാളിനെ കൂടെ കാണുന്നുണ്ട്. അത് ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകം. ഇവരുടെ ഇടയിൽ ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകം ഉള്ളതുപോലെ തന്നെ ജീവിതത്തിന്റെ തീച്ചുളയിൽ കഷ്ടപ്പെടുന്ന സമൂഹത്തിന് വേദനിക്കുന്ന സമൂഹത്തിന് അവരോടൊപ്പം അവരുടെ ജീവിതത്തിന്റെ വേദന മാറ്റുവാൻ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ ധൈര്യവും പ്രത്യാശയുമായിട്ട് ഇവർക്കുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. ഇവിടെയും പറയുന്നുണ്ട് റിവലേഷൻ ഓഫേഴ്സ് കംഫർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ടു ക്രിസ്ത്യൻസ് ഓഫ് ഓൾ ഏജസ് ദാറ്റ് ഗോഡ് ഈസ് ഫേർലി ഇൻ കൺട്രോൾ. ദൈവത്തിന്റെ കൺട്രോളിലാണ് ലോകം. വെൻ ദ ടൈം ഈസ് റൈറ്റ് ദ ഫോഴ്സസ് ഓഫ് ഈവിൾ that seems to dominate our world will be utterly destroyed. ദൈവത്തിന്റെ സമയത്ത് തമ്പുരാൻ തന്നെ ഇടപെട്ട് തിന്മയെ ആത്യന്തികമായിട്ട് തോൽപ്പിക്കും. And God's eternal kingdom will come into its fulfillment. In particular, John's mission offers encouragement and comfort to the persecuted Christians of Asia Minor. അത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. സന്ദേശമായിട്ടും അത് തന്നെയാണ് ഇത് പറയുന്നത്. എനിക്ക് വന്നതുകൊണ്ട് ഇമെയിലിനെ സംബന്ധിച്ച് അത് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത് എന്ന് തന്നെയാണ്. രണ്ട് ഇമെയിൽ വന്നത് അതിന്റെ ഒരുപാട് പുസ്തകത്തിന്റെ ഓദർഷിപ്പും അതുപോലെ തന്നെ അതിന്റെ ടൈമിനെ സംബന്ധിച്ചുള്ള കാര്യം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ച് പത്തിനോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകാരൻ യോഹന്നാനാണെന്ന് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ദേവസ്വം തന്നെ പറയുന്നുണ്ട്. ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ യോഹന്നാന് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. വീണ്ടും ഒന്നാമധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട് യോഹന്നാൻ ആസിയിലെ ഏഴ് സഭകൾക്ക് എഴുതി. വീണ്ടും ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട് നിങ്ങളുടെ സഹോദരനും യേശു ക്രിസ്തുവിന്റെ കർത്തവ്യത്തിലും രാജ്യത്തിലും സവിശേഷതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന് ഞാൻ ദൈവവചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസിന്ന ജീവൻ ആയിരുന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. വീണ്ടും ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിലും യോഹന്നാനാണെന്ന് ഉള്ളത് ഓർപ്പിക്കുന്നു. വേദത്തിൽ വരുന്ന പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്ന ഇത് കേൾക്കുകയും കാണുകയും ചെയ്തതുപോലെ ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം ഇത്
കേൾക്കുകയും കാണുകയും ചെയ്തതുപോലെ യോഹന്നാൻ എന്ന ഞാൻ തന്നെ, കേൾക്കുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ എന്ന് നമ്മളൊരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാനാണ് ദേവി എന്ന് പറയുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ സ്പീഹ ആണെന്ന് തെളിയിക്കുന്ന യാതൊരു വിധമായിട്ടുള്ള തെളിവും ഇത് കാണുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാഷയിലും ആശയത്തിലും പ്രതിപാദനത്തിലും ഈ യോഹന്നാന്റെ സുവിശേഷം ലേഖനങ്ങൾ എന്നിവയിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സെന്റ് ജോൺസ് നെയിം ഇസ് നോട്ട് Apostle St. John's name is not mentioned in this book, and it is different from the gospel. The silent language is different from St. John's gospel and letters. Alexandria, Dionysius of Alexandria, 215, Jerusalem, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും യോഹന്നാൻ സ്ലീഹ എന്നത് തന്നെയാണ് സഭയുടെ പാരമ്പര്യം. രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ജസ്റ്റിൻ മാത്യസിനെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. 1845 ജീവിച്ച സഭാപിതാവാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഇത് യോഹന്നാൻ സ്ലീഹ എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഭാപിതാവായ ഏറിയനോസിന്റെ റൈറ്റിംഗ്സിലും ഇത് കാണുന്നുണ്ട്. യോഹന്നാൻ സ്ലീഹ എഴുതിയിട്ടുണ്ട് കാണുന്നുണ്ട്. തുടർന്നുള്ള സഭയുടെ പാരമ്പര്യവും യോഹന്നാൻ സ്ലീഹ തന്നെയാണ് എത്തിച്ചിരിക്കുന്നത്. ഇതിന്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഇത് ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഇത് എഴുതി. AD 81 96 ഇടയ്ക്കുള്ള സമയത്താണ് ഡൊമിഷ്യന്റെ പ്രസിക്യൂഷന്റെയാണ് ഈ സമയം. അദ്ദേഹത്തിന്റെ കാലത്ത് ചക്രവർത്തിയെ ലോർഡ് ആൻഡ് ഗോഡ് എന്ന് സംബോധന ചെയ്യണം എന്ന് നിഷ്കർഷിച്ചു. അങ്ങനെയുള്ള രാജശാസനം ഉണ്ടായി. അതിന് എതിരായിട്ട് നിന്നതിനാണ് പുതിയ വിവരണം അവർ ഉണ്ടാകുന്നതും അവരെ പീഡിപ്പിക്കപ്പെടുന്നു. യോഹന്നാൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെടുന്നതും ഒക്കെ ആ സമയത്താണ്. നീറോയുടെ കാലത്ത് എഴുതി എന്ന ഒരു ചിലരെ പറയുന്നെങ്കിലും ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യോഹന്നാൻ സ്ലീഹായാൽ എഴുതപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് സഭയുടെ വിശ്വാസങ്ങളിൽ തന്നെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ പുസ്തകത്തിന്റെ ഘടന ഞാൻ പറഞ്ഞത് നാല് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാം ഭാഗം സെക്കൻഡ് ഭാഗം സംഭവത്തുള്ള ലേഖനം, മൂന്നാമത്തെ ഭാഗം യുഗാന്ത്യ സംഭവങ്ങൾ, അത് ചാപ്റ്റർ 4 മുതൽ 22 വരെയുള്ള ചാപ്റ്ററാണ്. ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് കൺക്ലൂഷൻ. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ കൃതിയുടെ ഇതിന്റെ ഉള്ളടക്കം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ഭാഗത്ത് ആമുഖം അധ്യായം ഫസ്റ്റ് ചാപ്റ്ററില്, സെക്കൻഡ് ചാപ്റ്ററില് 7 സഭകൾക്കുള്ള സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്ററിൽ 7 സഭകൾക്കുള്ള പിന്നീട് സ്വർഗത്തിന്റെ ദർശനം ചാപ്റ്റർ 5, 4 and 5, ശിഷ്ടാവലിയുടെ 3 പരമ്പരകൾ കാണാനായിട്ടും, 7 മുദ്രകൾ, 7 താഹളങ്ങൾ, 7 കലശങ്ങൾ, അത് ചാപ്റ്റർ 6 to 16. അത് കഴിഞ്ഞിട്ട് ഫോൾ ഓഫ് റോമൻ ബാബിലോണിയ, അത് ചാപ്റ്റർ 17 to 20 to 3. മില്ലിനിയം വാഴ്ച, സഹസ്രാബ്ദ വാഴ്ച, ചാപ്റ്റർ 20. ലാസ്റ്റ് ജഡ്ജ്മെന്റ്, ചാപ്റ്റർ 20 verse 11 to 15. നിത്യ നഗരത്തെ കുറിച്ച് അധ്യായം 21 പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളടക്കം ഞാൻ പറഞ്ഞത് തുടർന്ന് പറയാം. ആദ്യ ആമുഖം, 7 സഭകൾക്കുള്ള എഴുത്ത്, സ്വർഗത്തിന്റെ ദർശനം, ചിത്താവലിയുടെ 3 പരമ്പരകൾ, അത് 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ. പിന്നെ റോമിന്റെ പതനം, സഹസ്രാബ്ദ വാഴ്ച, ഇന്ത്യ ന്യായവിധി, ദുരിത്യ നഗരം, പിന്നെ കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ ഇത് നാല് ദർശനങ്ങളായി കാണുന്നത്. ഒന്നാമത്തെ ദർശനം ചന്ദ്രൻ കാണുന്ന ഫസ്റ്റ് വിഷൻ, ചാപ്റ്റർ 1:9-3:22 വരെയുള്ള ഭാഗം. അവിടെ കാണുന്നത് അത്യുന്നതിനും ബഹുത്വാനുമായ ക്രിസ്തുവിനെ കാണുന്നു. അവൾ കാണുന്നത് ഏഴ് ഈ നിലമുള്ളവരുടെ നടുവിൽ. അതിന്റെ അർത്ഥം കർത്താവ് ഭൂമിയിലുള്ള സത്യങ്ങളുടെ മധ്യ ഉണ്ട് എന്നുള്ളതാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്നത് ക്രിസ്തു നായകനായി നമ്മളോടൊപ്പമുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള രണ്ടാമത്തെ ദർശനം ചാപ്റ്റർ 4:1-16:20 വരെയാണ്. നാലാമധ്യായം 1 മുതൽ 16-ാമധ്യായത്തിന്റെ 21 വരെയുള്ള ഭാഗത്താണ് രണ്ടാമത്തെ ദർശനം കാണുന്നത്. അവിടെ സ്വപ്നത്തിന്റെ സിംഹാസനവും അതിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏഴ് മുദ്രകളും ഉരുളുകളും കാണപ്പെടുന്നു. അത് തുറക്കുവാൻ കഴിയുന്നവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹവും കൊല ചെയ്യപ്പെട്ട വിഞ്ഞാനുമായ കർത്താവ് മാത്രം ആവും. അതേ തുടർന്ന് ശിക്ഷാവിധിയുടെ ഏഴ് വീതമുള്ള 3 പരമ്പരകൾ വിവരിക്കുന്നു. മുദ്ര, കാഹളം, കലശം എന്നീ സംഭവങ്ങളിൽ കൂടെ ക്ലാമത്ത് നടക്കുന്ന സംഭവങ്ങളെ ചിത്രീകരിക്കുന്നതാണ് ആ ഭാഗത്ത് കാണുന്നത്. അതിന് പറയുന്ന നെറ്റിയിൽ മുദ്രയിട്ടിട്ടുള്ള 144,000 ഓരോ ഗോത്രത്തിൽ നിന്നും മറ്റൊരാരും ഒരു എണ്ണപ്പെടുവാൻ പാടില്ലാത്തൊരു സമൂഹം ഒരു മഹാഭക്തതിയിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ്. രണ്ടാം തരത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ദൈവവും സാത്താനും തമ്മിലുള്ള സംഘർഷമാണ്. സാത്താൻ മെച്ചാരം രക്ഷിപ്പിക്കുവാനായിട്ടുള്ള അവരുടെ ശ്രമം വിഫലമാക്കുന്നു. കർത്താവ് വാഴുന്നു. സാത്താൻ പരാജയപ്പെട്ട് കർത്താവ് നിത്യമായി വാഴുന്നു എന്നത്. മൂന്നാമത്തെ ദർശനം ചാപ്റ്റർ 17:21-8. അതിൽ ബാബിലോണിന്റെ ശിക്ഷയും നാശവും അതിന് പരാമർശിച്ചിരുന്നു. ഇത് തിന്മയുടെ മേൽ ദൈവത്തിന്റെ വിജയമാണ് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അപ്പോക്കാലിപ്റ്റിക്കൽ റൈറ്റിംഗ്സിന്റെ എല്ലാം ഒരു സന്ദേശം ഇത് തന്നെയാണ്. ഈവിളിനെ തോൽപ്പിച്ച് നന്മ എന്നും നയിച്ചും വാഴുന്നു എന്നും ക്രിസ്തു അവരുടെ വിശുദ്ധന്മാരും 1000 സംവത്സരം വാഴുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തോടുള്ള പൂർണ്ണ സംസർഗത്തിൽ ക്രിസ്തുവിനോട് സംയോജിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്ന സന്തോഷകരമായ അനുഭവമാണ് മൂന്നാമത്തെ ദർശനത്തിൽ കാണുന്നത്. നാലാമത്തെ ദർശനം പുതിയ ജെറുസലേമിന്റെ ചിത്രമാണ്. കുഞ്ഞാടും കാന്തയുമായി വസിക്കുന്നു. സ്വം സമാപിക്കുന്നത് ദൈവത്തിന്റെ ദാനമായ ജീവൻ പ്രാപിക്കുവാൻ മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് നാല് ഭാഗങ്ങളായി, നാല് ദർശനമായിട്ടാണ് ചെല്ലക്കാരുടെ നാല് ദർശനത്തിന്റെയും കാര്യം പറഞ്ഞത്. ഒരുപാട് പുസ്തകത്തെ സംബന്ധിച്ച് പൊതുവായ ചില ധാരണകൾ മനുഷ്യൻ ചില ചിന്തകന്മാരെ പറയുന്നത് ഈ പുസ്തകം എഴുതപ്പെട്ട കാലത്ത് നടന്ന സംഭവങ്ങളുടെ ദർശനത്തിൽ കൂടി പ്രതിരൂപങ്ങൾ കൂടി അവതരിപ്പിക്കുകയാണെന്നാണ് ചില കുട്ടികൾ പറയുന്നത്. ഒരുപാട് പുസ്തകത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം, ഈ പുസ്തകം എഴുതപ്പെട്ട സമയത്ത് നടന്ന സംഭവങ്ങളെ ദർശനത്തിൽ കൂടിയും പ്രതിരൂപങ്ങൾ കൂടി അവതരിപ്പിക്കുകയാണെന്ന് പെൺകുട്ടി പറയുന്നു. മറ്റൊരു കുട്ടി പറയുന്നു കർത്താവിന്റെ മനുഷ്യാവതാരം മുതൽ ലോകാവസാനം വരെയുള്ള ചരിത്രം യാതൊരു കാലസൂചനയും നൽകാതെ പൊതുവായി അവതരിപ്പിച്ചിരിക്കുന്നു. പരീക്ഷാവതാരത്തിൽ കൂടെ ക്രിസ്തുവും വിരുദ്ധ ശക്തികളും യുദ്ധം ആരംഭിച്ചു. ആയുധം അവസാനിക്കുന്നത് ലോകാവസാനം വരെ നീണ്ടു നിൽക്കും. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. ഈ പോരാട്ടത്തിൽ അത്യന്തികമായി ഭർത്താവിനോടൊപ്പം പഠിക്കുന്ന നിത്യമായിരിക്കുന്ന അനുഭവങ്ങളെയാണ് ഇവിടെ കാണുവാനായിട്ട് നോക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞത് കോഡ് ഭാഷയാണ് ഇതിനകത്ത് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഡിഫറൻറ്റ് കോഡുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കോഡുകൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ പുസ്തകത്തിന്റെ കുറിച്ചുള്ള ഇന്റർപ്രിറ്റേഷൻസ് നമുക്ക് നടത്തിയുള്ളൂ. ആ കോഡുകൾക്ക് അതായത് കാലഘട്ടത്തിന്റെയും റിലീജിയസ് സംസ്കാരത്തിന്റെയും ഒക്കെ കരുതി ചേർത്ത് നിന്നുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. ഇനി പുസ്തകം എഴുതുമ്പോൾ യോഹന്നാൻ ഈ പുസ്തകം എഴുതുമ്പോൾ എഴുതുന്ന ആളുകൾ ആർക്കാണ് എഴുതാമേലിന്റെ ആളുകൾക്ക് ഇതിന്റെ ചരിത്രവും ഉപയോഗിക്കുന്ന ഭാഷയും ഒക്കെ വളരെ വ്യക്തമായിട്ട് നോക്കും അറിയാൻ. പക്ഷേ ഇത് അറിയാത്ത ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഇത് നോൺസെൻസ് ആയിട്ട് ഫീൽ ചെയ്യൂ. നമുക്കറിയാം ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് അത് രൂപപ്പെട്ട സംസ്കാരം അതിന്റെ വെളിച്ചത്തിൽ രൂപപ്പെട്ട കോഡ് ഭാഷയും ഒക്കെ ഉപയോഗിച്ച് എഴുതുമ്പോൾ ആ എഴുതുന്ന ആളുകൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അത് ഉൾക്കൊള്ളാനായിട്ട് ആസ് എ പ്രിസണർ ഓഫ് ഫോമൽ ജോൺ കുഡ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് ദ മെസ്സേജ് ഇൻ പ്ലെയിൻ ലാംഗ്വേജ്. യോഹന്നാന് തന്റെ സന്ദേശം ഒരു പ്ലെയിൻ ലാംഗ്വേജിൽ എഴുതാനായിട്ട് ഒക്കുകയില്ല. ഞാൻ പറഞ്ഞാൽ പീഡനത്തിന്റെ സാഹചര്യമാണ്. ബട്ട് ഓക്കാലിറ്റിക് ഫോം വാസ് ഐഡിയൽ ഫോർ അക്കാഡിംഗ് ജോൺ സെവൻറ്റി. John's writing would have been just nonsense for his Roman Catholic. So, But the Christians of Asia Minor were familiar with the Old Testament and apocalyptic writings, would be able to understand. The Aryan article is among the Solom, he was in the summation and the Ulkundum is in a യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. നമ്മളത് പഠിക്കുമ്പോൾ ഇതിനകത്ത് ചില സിംബോളിക് ആയിട്ടുള്ള വാക്കുകൾ, ഇതിൽ പല സിംബലിസം ഉപയോഗിച്ചിട്ടും സിംബോളിക് ആയിട്ടുള്ള പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മുന്നേ സൂചിപ്പിച്ചു. കളർ, ആനിമൽസ്, നമ്പേഴ്സ്, ക്രിപ്റ്റിക് നെയ്സ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ പൊതുവായിട്ട് ചില സഭ നിലനിൽക്കുന്ന അതിന്റെ വെളിച്ചത്തിൽ ചില അർത്ഥങ്ങൾ ഞാൻ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞിട്ട് ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പല സിംബോളിക് ആയിട്ടുള്ള പല വാക്കുകൾ ഉപയോഗിച്ചു. പ്രധാനമായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കളറുകളാണ്, കളേഴ്സ്. ഇതിനകത്ത് ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഡിനോട്ട് സിൻ, ഡെത്ത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതിനാണ് ബ്ലാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സിന്നിനെ ഉപയോഗിക്കാൻ നമുക്കിപ്പം വൈദികര് കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. ചില അർത്ഥം ഒക്കേഷനിൽ പോലും ബ്ലാക്ക് ക്ലോ ഉദ്ദേശം പാപ ഭക്തനമായ മനുഷ്യ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ബ്ലാക്ക് ഡെത്ത്. അത് സിംബൽ ഓഫ് ഡെത്ത്, സിംബൽ ഓഫ് ഡാർക്ക്നെസ്, സിംബൽ ഓഫ് സിൻ, ഈ ഒരു അർത്ഥത്തിൽ ബ്ലാക്കിനെ കാണാനായിട്ട് പോകും. വൈറ്റ് എന്നുള്ളത് സിംബൽ ഓഫ് പ്യൂരിറ്റി, ഇന്നസെൻസിനെ കുറിക്കുന്ന പദം, നിഷ്കളങ്കതയെ സൂചിപ്പിക്കുന്ന പദം, നിർമ്മലതയെ സൂചിപ്പിക്കുന്ന പദം. പണ്ട് കാലത്ത് പലരും നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മൾ വെള്ളവസ്ത്രം ധരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്, കുർബാന അനുഭവിക്കുന്ന ഹായ്ക്കും ഒക്കെ നമ്മൾ വെള്ളവസ്ത്രം ഉപയോഗിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. വെള്ള എന്ന് പറയുന്നത് നിർമ്മലതയെ സൂചിപ്പിക്കുവാൻ, നിഷ്കളങ്കതയെ സൂചിപ്പിക്കുവാൻ വെള്ളവസ്ത്രം ധരിച്ച കന്യകമാരെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഏത് വസ്ത്രം ഉടുക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഹൃദയം നിർമ്മലമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൃദയ നിർമ്മലതയോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നമുക്ക് ഇടയാണ്. അറച്ച എന്നുള്ളത് പ്രസ്തുത്തിന് സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്ന പദം. മഞ്ഞ കളർ ലൈഫ്ലെസ്നസ്, ജീവനില്ലായ്. ശരീരത്തിൽ രക്തം പോയി കഴിയുമ്പോൾ ജീവന്റെ പറയും, ജീവനില്ലായ്മ. ആ ലൈഫ്ലെസ്നെസ്സാണ് യെല്ലോ കളർ. പർപ്പിൾ റോയൽറ്റിയെ സൂചിപ്പിക്കുന്ന കളർ. ഞാൻ ഡിഫറെന്റ് കളേഴ്സും അതിന്റെ അർത്ഥമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമതാണ് ആനിമൽസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ബൈബിൾ ഒരുപാട് പുസ്തകത്തിൽ വിചിത്രമായ ജീവികൾ, 10 കൊമ്പും 7 തലയുമുള്ള ജീവികൾ, അത് ആനിമൽ സ്പീഷീസിനെ ഉദ്ദേശിച്ച് പറയുന്ന ഒന്നല്ല, അത് സിംബോളിക്ക. സെർപ്പന്റ്, ഡ്രാഗൺ എന്നുള്ളത് ഓർപ്പിക്കുന്നത് സൈത്താനെ സംസാരം ചെയ്യുന്നു. നമുക്കറിയാം ഏതെങ്കിൽ മനുഷ്യനെ വഞ്ചിക്കുന്നത് പാമ്പിന്റെ രൂപത്തിലാണ്. അത് മനുഷ്യനെ നശിപ്പിക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ട് അതിനെ സർപ്പത്തിനെ സൂചിപ്പിക്കുന്നു. മൃഗങ്ങളെ സൂചിപ്പിക്കുന്നത് ബീ സ്റ്റാൻഡ് ഫോർ എനിമി, മൃഗീയ സ്വഭാവം, മൃഗീയ വാസന, സാത്താന്റെ സ്വഭാവം. ഇത് ഈ ഒരു നിലയിൽ നമ്മൾ അതിനെ കാണുന്നു. ലാംബ് സ്റ്റാൻഡ് ഫോർ സാക്രിഫൈസ്, ടെൻഡർനെസ്. ഇതിന്റെ ചിത്രമായിട്ട് ലാംബിനെ സൂചിപ്പിക്കുന്നു. ലയൺ സ്റ്റാൻഡ് ഫോർ കിങ്, ഹോൾസ്. അത് വിക്ടറിയെ സൂചിപ്പിക്കുന്ന പദമായിട്ട് കാണുന്നു. വിക്ടറിയുടെ പദമായിട്ട് സൂചിപ്പിക്കുന്നത്. ഞാൻ ഡിഫറെന്റ് ആനിമൽസും അതിന്റെ അർത്ഥവുമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള ഗവേഷണത്തിനകത്ത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം വീണ്ടും നമുക്ക് നമ്പേഴ്സ് കാണാനായിട്ട് 7 വെരി കോമൺ ബുക്ക്, വെരി കോമൺ. അത് കംപ്ലീറ്റ്നെസ്, ഫുൾനെസ്, പെർഫെക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. 7 കാഹളങ്ങൾ, 7 ദിവസം, ഇങ്ങനെ 54 പ്രാവശ്യം റെവലേഷനിലെ 7 എന്നുള്ള സംഖ്യ ആവശ്യമില്ല. ഇറ്റ് സിംബലൈസസ് ദ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്നെസ് എന്നുള്ളതാണ്. 7 പെർഫെക്റ്റ്നെസ് ആണെങ്കിൽ 6 എന്നുള്ളത് ഇംപെർഫെക്റ്റ്. അത് മനുഷ്യനെ കുറിക്കുന്ന പതിവും. 6 ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന്റെ പതിവും 6 ആയിട്ട് കാണപ്പെടുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് 6 ദിവസമുണ്ട്, മനുഷ്യനെ കുറിക്കുന്ന പദമായിട്ടും അത് കാണപ്പെടുന്നു. 4 എന്നുള്ളത് പ്രകൃതി മുഴുവൻ, പ്രകൃതിയെ മുഴുവനായിട്ട് സൃഷ്ടിപ്പിക്കുന്നു. അതിൽ 4 അതിർത്തി, നാച്ചുറൽ ക്രിയേഷൻ എന്നുള്ള ഗ്രന്ഥത്തിൽ പ്രകൃതിയെ മുഴുവനായിട്ട്. 12 എന്നുള്ളത് ദ ന്യൂക്ലിയസ് ഓഫ് ഇസ്രയേൽ, ഇസ്രയേലിന്റെ ന്യൂക്ലിയസ്. 12 അപ്പോസ്തലന്മാരും 12 ഗോത്രപിതാക്കന്മാരും. 24 എന്നുള്ള പദവും അതേ രീതിയിൽ തന്നെയാണ് ഇത് കാണുന്നത്. 12 + 12 എന്നുള്ള നിലയിലാണ് 24 എന്നുള്ളത്. രണ്ടിന്റെയും കൂടി ഒരുമിച്ചുള്ള സംഖ്യ. 1000 എന്നുള്ളത് സഹസ്രാബ്ദം, മില്ലിനിയം, ഇൻഫിനിറ്റ്. ഇന്യൂമറബിൾ എന്നുള്ള ഒരർത്ഥത്തിലാണ് ആയിരം. അത് ആയിരം അക്ഷരികമായിട്ട് ഇങ്ങനെ കാണാനായിട്ട് ഒപ്പത്തില്ല. അക്ഷരികം എന്നുള്ളത് അത് ഇന്യൂമറബിൾ, നമുക്ക് എണ്ണപ്പെടുവാൻ സാധിക്കാത്ത അസംഖ്യം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഒരു 144,000 എന്നുള്ളതും അത് എണ്ണിക്കൂടുവാൻ കഴിയാത്ത സംഖ്യ. അത് 12 ഗോത്രം 12 × 12 144 × 1000 അത് അങ്ങനെയാണ് അസംഖ്യം. ഇന്ന് നമുക്കറിയാം പല സഭകളും 144,000 കണക്ക് വെച്ച് ഇത്രയും പേര് മാത്രമേ കർത്താവിനോടൊപ്പമായിരിക്കുള്ളൂ എന്നുള്ള നിലയിൽ പഠിപ്പിക്കുന്നവരെയും നമുക്ക് കാണുവാനായിട്ടുണ്ട്. അത് അസംഖ്യം എന്നുള്ള ഒരു നിലയിൽ മാത്രമേ നമുക്ക് ഈ സംഖ്യയൊക്കെ കാണാനായിട്ട് ഉപയോഗിക്കൂ. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത് 42 മാസം 1620 ദിവസം 3.5 സംവത്സരം എന്നുള്ള പദു ഇതിനകത്ത് കാണുന്നുണ്ട്. അത് ടൈം ഓഫ് ക്രൈസിസ്, ടൈം ഓഫ് ഡിഫിക്കൽട്ടി, ഇത് മൂന്നും ഒന്ന് തന്നെ. 42 മാസം എന്ന് പറയുന്നതാണ് 3.5 വർഷം. അത് തന്നെയാണ് 1620 ദിവസവും. പല സാഹചര്യങ്ങളിൽ അത് പറയുന്നുണ്ടല്ലോ 3.5 വർഷത്തിന്. ബൈബിളിൽ പറയുന്നത് കാലം അരക്കാലം ഇരുകാലം എന്ന് പറഞ്ഞില്ല. കാലം എന്ന് പറയുന്നത് 1 വർഷം, അരക്കാലം എന്ന് പറഞ്ഞാൽ 1.5 വർഷം, പിന്നെ ഇരുകാലം എന്നുള്ളത് 2 വർഷം, അങ്ങനെയാണ് 3.5 വർഷം. പഴയ നിയമത്തിൽ 3.5 വർഷം അരിശുരാവ് അരിശുണ്ടായ കാലമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ടൈം ഓഫ് ഡിഫിക്കൽട്ടി, ടൈം ഓഫ് ക്രൈസിസ് എന്നുള്ള നിലയിലാണ് അതിനെ കാണാനായിട്ടുള്ളത്. ഇപ്പൊ 3.5 വർഷം എന്ന് പറയുന്നത് ടൈം ഓഫ് ക്രൈസിസ്. നമ്പേഴ്സിന്റെ അർത്ഥം മാത്രം ഒന്ന്, പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു വാക്കാണ് 666 എന്നുള്ള സംഖ്യ. ഇത് കാണുവാനായിട്ടുള്ളൂ 664. ഒരു മൃഗത്തിന്റെ പേരും പേരിന്റെ സംഖ്യയും എന്ന് പറയുന്നതാണ് ഈ 666 എന്നുള്ളത്. ഇന്നത്തെ ആധുനിക എന്റർപ്രൈസ് പലർക്കും അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ മുഹമ്മദ് നബിക്ക് അദ്ദേഹത്തിന് അദ്ദേഹമാണ് വൃത്തിയ സഭയെ നിശ്ചയിക്കാൻ വന്ന 666 എന്നുള്ള നിലയിൽ വീക്ഷിച്ചതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹിറ്റ്ലർ ആയിരുന്നു എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതിന് പല ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഹീബ്രു തുറിയാനി ഭാഷകളിൽ പുരാതന കാലത്ത് അക്ഷരങ്ങൾ തന്നെ അക്കങ്ങളായി ഉപയോഗിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. അത് പല പ്രാചീന ഭാഷകളിലും നിന്നിരുന്ന ഒരു രീതിയാണ്. ഈ 666 എന്നുള്ളത് നെറോയെ സംബന്ധിക്കുന്ന നെറോൺ കൈസർ എന്ന പേര് തുല്യമായ ഹീബ്രു വാക്കുകളുടെ സംഖ്യയാണെന്നാണ് ഒരു നിർദ്ദേശം. അതിനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ആദ്യത്തെ റോമാ ചക്രവർത്തിയാണ്. കടലിൽ നിന്നും കയറി വന്ന മൃഗത്തിന്റെ എല്ലാ ദുഷ്ടഭാവവും നെഹ്റോയ്ക്കുണ്ടായിരുന്നു എന്ന് കാണും. കാരണം നെഹ്റോയുടെ പുനരാവശിഷ്ട അവതാരം എന്നുള്ള നിലയിലാണ് ഡൊമിനിയൻ ചക്രവർത്തിയുടെ ബിരുദ തുടങ്ങുന്നു, ബിരുദയും നടക്കുന്നു. അപ്പൊ 666 എന്നുള്ളത് ഉപയോഗിക്കാനായിട്ട് പല കാരണമുണ്ട്. 777 ക്രിസ്തുവിന്റെ പൂർണ്ണതയും സംഖ്യയായി സഭാപാരുത്തിൽ 777 എന്നുള്ളത് ക്രിസ്തുവിന്റെ സമ്പൂർണതയുടെ സംഖ്യയായി പറയുന്നുണ്ട്. 888 എന്നുള്ളത് ക്രിസ്ത്യ പാരമ്പര്യത്തിൽ 8-ാം ദിവസമായ ഉദ്ധാനത്തെയും ഞായറാഴ്ച 8-ാം ദിവസമാണല്ലോ നിശ്ചയെയും സൂചിപ്പിക്കുന്നത്. അപ്പൊ 888 എന്നുള്ളത് അത് ഉദ്ധാനത്തിനെ സൂചിപ്പിക്കുന്ന പദമായിട്ട് കാണുന്നു. 6 എന്ന് പറയുന്നത് മനുഷ്യൻ വിരുദ്ധ സംഭവിച്ച ദിവസമാണ്. 6-ാം ദിവസം മനുഷ്യൻ സൂചിപ്പിക്കുക എന്ന് പറയുന്നു. അത് സഭാ പാരമ്പര്യം അനുസരിച്ച് 6-ാം ദിവസമാണ് സാത്താൻ ആദാമിനെ വഞ്ചിക്കുന്നത്, തോട്ടത്തിൽ നിന്ന് ആദാം ബഹിഷ്കൃതനാകുന്ന ആറാം ദിവസമാണ് മനുഷ്യന്റെ വീഴ്ചയുടെയും മരണത്തിന്റെയും പ്രതീകമായ സംഖ്യയായി ഇതിനെ കാണുന്നത്. സാത്താന്റെ വഞ്ചനയുടെയും അവന്റെ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യമായ മരണത്തിന്റെയും നാശത്തിന്റെ അടയാളമായി മൂന്ന് തവണ ആറ് 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 ഉപയോഗിക്കുന്നതും നമുക്ക് കാണാനായിട്ടുണ്ട്. എസ് വന്നത് ഡിഫറൻറ്റ് നമ്പേഴ്സ്, അതിന്റെ അർത്ഥം ആണ്. നമ്മൾ ഈ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായി അതിനെ കുറിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് ഒക്കുകയുള്ളൂ എന്നുള്ളത് ഞാൻ പൊതുവായി ചിന്തിച്ചു. അമുഖമായി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. സിമ്പിൾസ്, പിന്നെ അതുപോലെ തന്നെ പ്രദർശിപ്പിനെ കുറിച്ച് പറഞ്ഞു, ഡേറ്റ്, വിവിധ ഇന്റർപ്രിറ്റേഷൻസ്, പിന്നെ അതുപോലെ ഒക്കെ തന്നെ സിമ്പിൾസും അതിനെ കുറിച്ചുള്ള അർത്ഥവുമാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ചാപ്റ്ററിലേക്ക് ഞാൻ കടക്കുന്നു. അതിന്റെ വാക്യം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗമാണ് ആദ്യമായിട്ട് ഞാൻ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ ആണ് ഇതിന്റെ ആധാരമായിട്ട് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും തമ്മിൽ വായിച്ചത് നോക്കുന്നതായിരിക്കും കൂടുതൽ സുജീവം എന്നത് ഓർപ്പിക്കുന്നു. The revelation of Jesus Christ which God gave him to show his servants things which must shortly take place. And he sent and signified it by the angel to his servant John, who bore witness to the word of God and the testimony of Jesus Christ to all things that he saw. Blessed is he who reads and those who hear the words of prophecy and keep the things which are written in it, for time is near. അതിന്റെ ഭാഗമാണ് ഞാൻ വായിച്ചത്. യേശു ക്രിസ്തുവിന്റെ വെളിപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. The revelation of Jesus Christ, which means not the revelation about Jesus Christ, but the revelation given by Jesus Christ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാടല്ല, യേശു ക്രിസ്തുവിന്റെ വെളിപാട് എന്നുള്ള ആണ് പറയുന്നത്. Revelation begins with God. God is the fountain of all truth. എല്ലാ സത്യത്തിന്റെയും ഉറവിടമാണ് ദൈവം. ആ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് സത്യം. We must also remember that reception comes from two ways. It comes from the inner thinking. And God gave men minds, and it often through our minds that He speaks to us. അത് എന്റെ ജാഗ്രതയോട് അന്വേഷിക്കുന്നവൻ എന്ന് കണ്ടെത്തുന്നു. ദൈവത്തിന്റെ വെളിപാട്, ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കാത്തിരിക്കുക, ദൈവസന്നിധിയിൽ ഒതുക്കത്തോടെ ഇരിക്കുവാൻ നമുക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മളോട് ഉണ്ടായിരിക്കും. ദൈവസന്നിധി പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യം മാത്രമല്ല, ദൈവം പറയുന്നത് കേൾക്കുന്നതിനോടുള്ള ഒരു അവസരം. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തി. It must be remembered that prayer and devotion are not simply passive things. They are the dedicating listening for the voice of God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണമുള്ള നമ്മുടെ ഒരുക്കവും സമർപ്പണവും. ഈ ദൈവ സന്നിധിയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരുക്കത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുക്ക എത്രമാത്രം ഒതുങ്ങിയോ അത്രമാത്രം ദൈവം നമ്മളോട് ഇടപെടാൻ, ദൈവം നമ്മളോട് സംസാരിക്കുവാൻ അത് കാരണമായി തീരും. ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. The revelation concerns not only the age to come, but some things from the past and from the present day as well. Revelation എന്ന് പറയുന്നത് കഴിഞ്ഞകാല സംഭവങ്ങൾ മാത്രമല്ല, പ്രസന്റായിട്ടുള്ള കാര്യങ്ങളും ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരും. പ്രൊഫസി എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് പ്രൊഫസിയെ കാണാനായിട്ട് വരും. പ്രൊഫസിയുടെ അർത്ഥം പഴയകാല ഫ്യൂച്ചറിലേക്ക് ഉള്ളതും പഴയകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുന്നതും പ്രൊഫസിയുടെ കാര്യമായിട്ട് തന്നെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കാര്യം മാത്രമല്ല പ്രസന്റും ഫ്യൂച്ചറും എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിന്റെ വെളിപാട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, ദ തിങ്സ് വിച്ച് ക്വിക്ക്ലി ഹാപ്പൻ ഇറ്റ്സ് എ റിവലേഷൻ ഓഫ് തിങ്സ് വിച്ച് മസ്റ്റ് ക്വിക്ക്ലി ഹാപ്പൻ. രണ്ട് കാര്യം ഇതാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, മസ്റ്റ് ആൻഡ് ക്വിക്ക്ലി. തീർച്ചയായും സംഭവിക്കുന്ന കാര്യം ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഗോഡ്സ് ടൈം വിച്ച് ഈസ് ഓൾവേസ് ഇമ്മിനന്റ്. It may take a lot of your time. അത് വേഗത്തിൽ സംഭവിക്കും. ഈ വേഗം എന്നുള്ളത് മനുഷ്യന്റെ കാൽക്കുലേഷനിലോ മനുഷ്യന്റെ ചിന്തയിലോ ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല. അത് ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും, ദൈവം ഇടപെടും, ദൈവം സംസാരിക്കും. അത് സംഭവിക്കും എന്നുള്ളതാണ് ഇതിനകത്ത്, തീർച്ചയായും സംഭവിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത്. Twice the word servant appears in this passage. രണ്ട് പ്രാവശ്യം സെർവന്റ് എന്നുള്ളത് ഞാൻ ഇപ്പൊ വായിച്ച ഭാഗത്ത് തന്നെ സൂചിപ്പിക്കുന്നത്. God's revelation was sent to his servant and it was sent through his servant John. In Greek, it's used as doulos. In Hebrew, it is ibat, ibi, ennulla arthathil parayunu. Randa, doulos and ibat. Both are difficult to fully translate. The normal translation of doulo is slave. Slave the real servant of God is in fact his slave. Yadartha Atima എന്ന് പറയുന്നത്, യഥാർത്ഥ ദാസൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ slave. It is different from servant. Servant and slave different. A servant can leave his service when he likes. അവൻ എപ്പോൾ വേണമെങ്കിലും പോകാനായിട്ടു. And he has stated hours of work and stated hours of freedom. He works for me. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ജോലിക്കാർ വരുന്നത് അത് ഇത്ര സമയത്തേക്ക് വരും, അവർക്ക് ആവശ്യമുള്ള പണം കൊടുക്കും, അവർ പറയുന്ന ജോലി ചെയ്യും, അവർ തിരിച്ചു പോകും. He has a mind of his own and can bargain as to when and for what he will give his labor. അവന്റെ എന്ത് വേണം എന്നുള്ളത് അവർ പറയാനായിട്ട് നോക്കും. അത് യോജിച്ചെങ്കിൽ അവർ ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ അവർ പോകാം. A slave can do none of these things. He is actually possession of his own. ഒരു ഓണറുടെ ആബ്സല്യൂട്ട് പൊസഷൻ പഴയ നിയമകാലത്ത് അത് വളരെ വ്യക്തമാണ്. അവർക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അത് ജീവനുള്ള ആയുധങ്ങളും ജീവനില്ലാത്ത ആയുധങ്ങളും എന്ന് അവർ പറയും. ജീവനില്ലാത്ത ആയുധം എന്ന് പറയുന്നത് മൺവത്തി, വാക്കത്തി അതുപോലെയുള്ള ഇരുമ്പ് ആയുധങ്ങൾ, എന്നാൽ ജീവനുള്ള ആയുധങ്ങളുടെ കൂട്ടത്തിലാണ് അവര് സ്ലേവ്സിനെ ഉൾപ്പെടുത്തിയത്. ഈ സ്ലേവ്സിന് അവന്റേതായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല, അവന്റേതായിട്ടുള്ള തിങ്കിങ് പവർ ഇല്ല. അവരെന്ത് ചെയ്യണമെങ്കിലും യജമാനന്റെ ഇഷ്ടമനുസരിച്ച് മാത്രമേ ചെയ്യുവാനായി നോക്കൂ. ആ ഒരർത്ഥത്തിലാണ് ഡൂലോസ് എന്നുള്ള പദം ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ദൈവത്തിന്റെ ദാസൻ, ദൈവം എന്താഗ്രഹിച്ചാലും ദൈവം എന്ത് പറഞ്ഞാലും അതേപോലെ ചെയ്യുവാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തക്കവണ്ണം ഉള്ള ഒരനുഭവമാണ് സ്ലേവിന്റെ ജോലി. അതിനുവേണ്ടി വിളിക്കപ്പെട്ടു എന്നുള്ള വലിയ ബോധ്യമാണ് ഇവിടെ യോഹന്നാൻ സ്നാപകന് ഉള്ളത്. പഴയ നിയമ ഭാഗത്ത് പിതാക്കന്മാരൊക്കെ ഈ ഒരു അർത്ഥത്തിലാണ് പതുക്കെ കണ്ടിരുന്നത്. അബ്രഹാം is the servant of God. Jacob is the servant of God. Apostles are the servant servants. David, okay, Elijah. Joseph is the one from this. One is family and honor. ദൈവത്തിന്റെ പണ്ട് കാലത്ത് വലിയ ആളുകളുടെ യജമാനന്മാർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പദവിയും വലിയ അഭിമാനവുമാണ്. ഞാൻ ഇന്ന ആളിന്റെ നമ്മുടെ കാലത്ത് ഞാൻ ഇന്ന ആളിന്റെ സ്ലേവാണ് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു പദവിയായിരുന്നു. ദുർജാമകമായ അർത്ഥത്തിൽ ദൈവം ഉപയോഗിച്ച മനുഷ്യരാണ്. ബൈബിൾ കാണുന്നത് ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച മനുഷ്യരാണ് ദൈവത്തിന്റെ നിലകളിൽ തമ്പുരാൻ എടുത്ത് ഉപയോഗിക്കുകയും തമ്പുരാൻ അവരെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് ദൈവത്തിന്റെ ദാസകൾ. അങ്ങനെയുള്ള കൂട്ടത്തിൽ മോശയെ ദൈവം ഉപയോഗിച്ചു. അബ്രഹാമിനെ ദൈവം ഉപയോഗിച്ചു. ദാവീദിനെ ദൈവം ഉപയോഗിച്ചു. അപ്പോസ്തലന്മാരെ ഒക്കെയും ദൈവം ഉപയോഗിച്ചു. ദൈവസന്നിധികൾ നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഉപയോഗിച്ചത്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാതെ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ദൈവസന്നിധിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള തറണ്ട നമ്മുടെ ഭാഗത്ത് എപ്പോഴും ഉണ്ടാകുന്നു. ആ സമയത്ത് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും. ദൈവത്തിന്റെ ഉപകരണമായി നമ്മളെ മാറ്റും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് വീണ്ടും മൂന്ന് തരത്തിലുള്ള ബ്ലെസ്സിങ്സ് ആണ് ഇതിനകത്ത്. ബ്ലെസ്സിംഗ് Those who read and hear, ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ പറയുവാൻ, this is the first of the seven beatitudes. ഏഴ് beatitudes കുറിച്ച് പറയുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് beatitude. ഇതാണ് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. The man who reads the word is blessed. ദൈവവാക്യം, ഈ വാക്യം കേൾക്കുന്നവൻ, വായിക്കുന്നവൻ ഇന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ കാലഘട്ടത്തിൽ the reader, the mentioned, is not a private reader, but the man who publicly reads the word presents of condemnation. അന്ന് സിനഗോഗുകളിൽ, യഹൂദന്മാർ സിനഗോഗുകളിൽ നടുക്കുനിന്ന് ഉറക്കെ വായിക്കുന്ന ഒരു സമുദായമുണ്ട്. അങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അത് വായിക്കുന്ന മനുഷ്യർ പലപ്പോഴും നമ്മുടെ അതിന്റെ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മുടെ ആരാധനയിൽ നമുക്ക് കാണുവാനായിട്ടുള്ളത്. നടുക്ക് വായിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അങ്ങനെ മധ്യത്തിൽ നിന്നുകൊണ്ട് വായിക്കുന്ന ആ ഒരു രീതിയെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രാധാന്യപ്പെടുവാനും നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മളിത് അടുക്കുന്ന പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തോട് ശ്രദ്ധപ്പെടുവാൻ, പ്രസംഗത്തോട് സാധാരണപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ഇത് ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് തന്നെ കാണുന്നത്. ഈ വാക്ക് കേൾക്കുന്നവരും സാധ്യമാണ്, നടുക്ക് നിന്ന് വായിക്കുന്നവർ സാധ്യമാണ്, അതോടൊപ്പം തന്നെ ഇത് കേൾക്കുവാൻ ആദ്യം കിട്ടിയ മനുഷ്യരും സാധ്യമാണ് എന്നുള്ള കാര്യം ഇവിടെ വാർത്തിക്കുന്നു. മൂന്നാമത്, the man who keeps this word is blessed. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവൻ സാധ്യത. സാധാരണ പറയാറുണ്ട്, ഹിയർ ഗോഡ്സ് വേർഡ് ഇസ് എ പ്രിവിലേജ് ടു ഒബേ. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം കടൂർ കടമയും. There is no Christianity in man who hears and forgets or disregards it to the ഉപേക്ഷിക്കുക, വചനം കേട്ട് മറന്നു പോകുക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ഉള്ള ഒരു ജീവിതമല്ല. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് ജീവന്റെ വചനങ്ങളായി എന്റെ ജീവിതത്തിൽ സ്വീകരിക്കാനും തക്കവണ്ണം ഉള്ള അനുഭവത്തിലേക്ക് നമ്മൾ തുടരും. ഞാൻ പറഞ്ഞു ഇത് സെവൻ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ബൈബിളിന്റെ സെവൻ ബിയാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബിയാറ്റിറ്റ്യൂഡ് ആണ് ഇതെന്ന് പറയുന്നത്. ഏഴ് ബിയാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഫസ്റ്റ് ഒന്ന് വായിച്ച ഒരു പദമാണ് വണ്ടി. രണ്ടാമത്തേത് റെവലേഷൻ 14:30. Blessed are the dead who die in the Lord's Supper. ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതാത്മാവിനോകത്തിൽ ദൈവത്തോടൊപ്പമായിരിക്കുന്ന ക്രിസ്തുവിൽ മരിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. രണ്ടാമത് ബ്ലസ്സഡ് ഇസ് ഹീ ഹു അവേ keeping his garment. Revelation 16:50. തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ടിരുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. മലിനമാക്കപ്പെടാതെ ഉടുപ്പ് വൃത്തിയായി സൂക്ഷിക്കുന്നത്, മലിനമാക്കപ്പെടാതെ ലോകത്തിന്റെ മലിനം ഇറക്കാതെ നിൽക്കുന്നത്. Recall its blessedness of watchful vigilance. Watchful, തന്നെ മലിനമാക്കപ്പെടാതെ വിശുദ്ധിക്കപ്പെടുന്ന മനുഷ്യനെക്കുറിച്ച്. Revelation 16:50. നാലാമത്തെ ബ്ലസ്സഡ്നെസ്, ബ്ലസ്സഡ് ആർ ദോസ് ഹു ആർ ഇൻവൈറ്റഡ് ടു ദ മാരേജ് സപ്പർ ഓഫ് ദ ലാമ്പ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെട്ട മനുഷ്യൻ പറയുന്നത്. Revelation chapter 19:9. In the call, if the blessedness of invited guests of the devotee should be kept at the climax in a subgrange, the climax in the beginning is not. Avirinil would be kept at the adhiya in the chilindaman parking. അഞ്ചാമത്തെ ബ്ലസ്സഡ്നസ്, റെവലേഷൻ 20:6. ബ്ലസ്സഡ് ഈസ് ഹീ ഹു ഷെയർസ് ഇൻ ദ ഫസ്റ്റ് റെസറക്ഷൻ, പുനരുത്ഥാനത്തിൽ പങ്കുള്ള മനുഷ്യൻ ഭാഗ്യം. റെവലേഷൻ 20:6. ഇൻ ദ കോൾ ബ്ലസ്സഡ്നസ് ഓഫ് ദ മാൻ ഹു ഡെത്ത് കാനോട്ട് മരണം ഏൽക്കാത്ത മനുഷ്യൻ, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ പങ്കുള്ള മനുഷ്യൻ ഭാഗ്യം. Blessed is who he who keeps the most of prophecy of this. പ്രവചനം പ്രമാണിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. Revelation 26:22-7. In the call is the blessedness of the wise reader of God's word. Wise reader എന്ന് പറയുന്നത് ഈ വചനം പ്രമാണിച്ച് അതിന്റെ സത്ത ഉൾക്കൊള്ളുന്ന മനുഷ്യൻ ഭാഗ്യം. ഞാൻ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചത്. ഈ ബ്ലസ്സഡ്നസ് എന്നുള്ളത് ഭാഗ്യാവസ്ഥ എല്ലാ കൃത്യത്തും അവയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ആ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിന് നമ്മള് യോഗ്യരായി തീരാൻ സഹായിച്ചത് എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പോർഷൻസിലോട്ട് നടക്കുവാനായിട്ട് സമയമില്ല എന്നതുകൊണ്ട് ആ ഭാഗ്യം ഭാഗത്തിൽ കടക്കുന്നില്ല. ആദ്യ മൂന്ന് വേഷത്താണ് ഞാൻ പ്രവർത്തിച്ചത്. ദൈവവാക്യം, ദൈവത്തിന്റെ വെളിപാട്, ദൈവത്തിന്റെ ദർശനം എല്ലാ മനുഷ്യർക്കും കിട്ടും. ജാഗ്രതയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ അക്ഷരത്തിന് നമ്മൾ ഒരുങ്ങിയാണ് ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ കേൾക്കും. പല അനുഭവങ്ങളും ആ വേദിയുടെ ശബ്ദം നമ്മൾ വഴി നടത്തുവാൻ പര്യാപ്തമാകുവാൻ ഇടയാകും എന്നുള്ളത്. രണ്ടാമതായിട്ട് ക്വിക്ക്ലി ഹാപ്പൻ എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള സമയത്ത് ദൈവത്തിന്റെ ഇടപെടലുകൾ ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയവും നമ്മുടെ പരിമിതിക്കാത്ത എന്തുകൊണ്ട് നമ്മൾ പലതിനെയും കണക്കുകൂട്ടുന്നുണ്ട്. ദൈവത്തിന്റെ സമയത്ത് ദൈവം മനുഷ്യരിൽ പ്രവർത്തിക്കപ്പെടുന്നത്. മൂന്നാമതായിട്ട് ഡൂലോസ് എന്നുള്ള പദമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ദൈവത്തിന്റെ ദാസൻ, ദൈവസന്നിധിയിൽ നമ്മെ പൂർണ്ണമായി അർപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ ഉപകരണമായി നമ്മെ തന്നെ കൊടുക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾക്കായി നമ്മളെ എടുത്തുപയോഗിക്കും. ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മളെ എടുത്തുപയോഗിക്കപ്പെടുന്നത്. മാതാവിന്റെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് കാണുന്നത്. അവസാനമായി വചനം കേൾക്കുക, വചനം അനുസരിക്കുക, ജീവിതത്തിൽ പ്രാവർത്തിക വചനം പറയുക, വചനം റീഡ് ചെയ്യുക, വചനം കേൾക്കുക, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഞാൻ ഓർമ്മിച്ചു. അതോടൊപ്പം സെവൻ ബ്ലസ്സഡ്നെസിനെ കുറിച്ച് ഏർപ്പാടുകൾക്കുള്ള ആദ്യ അവസ്ഥയെ കുറിച്ച് ഒരു വിശ്വാസിക്ക് ചെയ്യുവാൻ കഴിയുന്ന ആദ്യകരമായിരിക്കുന്ന അനുഭവത്തിന് നമുക്കും ഇടയാകട്ടെ, കമ്മിനിയും നമ്മൾ സഹായിച്ചത് പ്രവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ പരിമാറ്റിച്ചുകൊണ്ട് നിർത്തുന്നുമാറാകട്ടെ.
ബഹുമാനപ്പെട്ട വിന്നി കുരുവിളാച്ചൻ നമുക്ക് ഈ വളരെ വിപുലമായ രീതിയിൽ ഒരു ഇടക്ക് തന്നു. പിന്നെ കൂടെ നമുക്കിപ്പോൾ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളും പഠിക്കാൻ പറ്റി. ദൈവവചനം കേൾക്കാനും കേൾപ്പിക്കാനും അതിനെ അനുസരിക്കാനുമുള്ള കഴിവ് ദൈവം നമുക്കും തരട്ടെ. അതുപോലെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ആയുധങ്ങളായിട്ട് നമുക്ക് കൊടുക്കാം. ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. ഇത്രയും വളരെ ഭംഗിയായി പഠിപ്പിച്ച അച്ഛന് വളരെയധികം നന്ദി പറയുന്നു. ആഴ്ചയിൽ ഒരു വട്ടം വെളിപാട് പുസ്തകം നമ്മൾ പഠിക്കും, അതായത് വ്യാഴാഴ്ച ദിവസം. നാളെ വാസ്തു പി സി ജോർജ് അച്ഛനാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷെ അച്ഛൻ സ്ഥലത്തില്ലാത്തതിനാൽ ഞാൻ ഒരു പുതിയ സ്പീക്കറെ കിട്ടിയിട്ടുണ്ട്. കൊല്ലം ഭദ്രാസനത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന തിരുമലക്കട്ട വൈജോൺ അച്ഛനും കൊച്ചമ്മയും ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അച്ഛൻ പല പ്രാവശ്യം ബുധനാഴ്ച പ്രയർ മീറ്റിങ്ങിനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കൊച്ചമ്മ ലിസി ജോൺ കൊച്ചമ്മയാണ് നാളെ സംസാരിക്കുന്നത്. ആധുനിക സ്ത്രീകൾ എന്നാണ് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് കൊച്ചമ്മ സംസാരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുക്കാൻ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ പലരെയും ഇത് കേൾക്കാൻ വേണ്ടി വിളിക്കണം. ഒന്ന് ഫോൺ ചെയ്ത് എല്ലാവരെയും ഒന്ന് ഓർപ്പിക്കുക. അനിയും കൂടുതൽ ആൾക്കാർ കേറാൻ ശ്രമിക്കുക എന്നത് നല്ലതായിരിക്കും. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എങ്കിലും ലൈവ് കേൾക്കുന്നവരെയുള്ള ഒരു സുഖം നമ്മൾ പിന്നെ കേട്ടാൽ കിട്ടുകയില്ല. എന്നാലും വീട്ടിൽ വരാൻ പ്രയാസമുള്ളവർക്ക് റെക്കോർഡിംഗ് എങ്കിലും കേൾക്കാം. അതുകൊണ്ട് എല്ലാവരും ഒരാളെങ്കിലും കൂട്ടിക്കൊണ്ട് ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്തക്കൊണ്ട് ഒന്ന് വിളിച്ച് ഒന്ന് ഓർപ്പിച്ചാൽ നല്ലതായിരുന്നു. അങ്ങനെ നാളത്തെ പ്രസംഗത്തിന് എല്ലാവരും കേറണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വിന്യാസത്തിന് വളരെ അധികം നന്ദി പറയുന്നു. അച്ഛ നമുക്ക് പ്രാർത്ഥിച്ച്
നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളെ പരമാവധി ആളുകൾ ഈ ഈ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യത്തക്കവണ്ണം നമ്മളെ യൂണിറ്റ് സെക്രട്ടറിമാരും അതുപോലെ തന്നെ റീജിയണൽ സെക്രട്ടറിമാരും അതിന് ശ്രമിക്കണം. നമുക്ക് ഇത് ഏറ്റവും നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താൽ മതി. കഴിഞ്ഞ ആഴ്ച അവിടെ രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വെച്ച് പഠിക്കാനുള്ള അവസരമായിട്ടത് ബലപ്പെടുത്തുവാൻ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടുമുള്ള താങ്ക്സ് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സനുമാമിയോടും വിജയോടും മനോജനോടുമുള്ള താങ്ക്സ് അറിയിക്കുന്നു. പ്രാർത്ഥിക്കാം. സിദ്ധമുള്ള പിതാവേ, സിദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ സൗരങ്ങളായിട്ട് ഞങ്ങളെ ശ്രമിക്കണമേ. ദൈവമായ കർത്താവെ, നേരോക്കയിലും എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുകൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. പാർക്കുമോർപ്പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്ര തമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ, അവിടുത്തെ സുമന്ദ സുഹാസനാമയോടുകൂടി വിശേഷിച്ച ഇന്നത്തെ ഈ ക്ലാസ്സിന് ദൈവമേ സംബന്ധിച്ച എല്ലാവരോടും, ഞങ്ങളുടെ ഭവനങ്ങളോടും, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളോടും, മനോഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കും എല്ലാവരോടും, രോഗത്തിലും ക്ഷീണത്തിലുമായിരിക്കും എല്ലാവരോടും, മറ്റൊരു പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും, ഇതോമിന്റെ കാലയളവിൽ പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നദ്ധയോട് ചേർന്നിരിക്കുന്ന എല്ലാവരോടും, ഈ രാത്രിയോടും, ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളോടും, ഞങ്ങൾ വാങ്ങിച്ചു വരിക്കുന്നവരോടും, പ്രിയപ്പെട്ട എല്ലാവരോടും ഉണ്ടായിരിക്കുമാറാകണമേ.
എല്ലാവർക്കും ഇതിനെ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എന്റെ പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
ഓക്കെ, ഗുഡ് നൈറ്റ് ടു ഓൾ.